السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഇക്കാലത്ത് പത്രമാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മീഡിയയിലും ഇന്റർനെറ്റ് മുതലായവയിലും മുസ്ലിം അമുസ്ലിം ലോകത്ത് ഒരു വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവാചകന്റെ അഭിമാന സംരക്ഷണവും പ്രവാചക നിന്ദയും സംബന്ധിച്ചുള്ളതാണ്. ഹദ്രത്ത് ആദം അലൈഹിസ്സലാം മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരെ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രവാചകനെ, അള്ളാഹു അയച്ച ഒരു വരിഷ്ഠദാസനെ അവഹേളിക്കുക എന്നത്, അദ്ദേഹത്തെ നിന്ദിക്കുക എന്നതും വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഖാത്തമുൽ അംബിയ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണെങ്കിൽ, ആ മഹാത്മാവിനെ അള്ളാഹു പ്രവാചക ശ്രേഷ്ഠനാക്കുകയും ചെയ്തിരിക്കെ ഒരു സത്യ മുസ്ലിം തീർച്ചയായും അസ്വസ്ഥനാകുന്നു. അവൻ തന്റെ ശിരച്ഛേദനത്തിന് തയ്യാറാകുമെങ്കിലും തന്റെ മക്കളെ തന്റെ കൺമുമ്പിൽ വധിക്കപ്പെടുന്നത് കണ്ട് സഹിച്ചേക്കാമെങ്കിലും തന്റെ സമ്പത്ത് തന്റെ കൺമുമ്പാകെ കൊള്ളയടിക്കുന്നത് കണ്ട് സഹിക്കുമെങ്കിലും തന്റെ യജമാനനും നേതാവുമായ പ്രവാചകനെ നിന്ദിക്കുന്നത് കേട്ടിരിക്കുന്നതിരിക്കട്ടെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ അപമര്യാദയുള്ള ഒരു വാക്കുപോലും കേൾക്കാൻ അവന് സാധിക്കുന്നതല്ല. ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ, ചില പ്രശ്നങ്ങൾ കാരണം ഈ വിഷയം അവിടെ ദിശമാറി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം ലോകദൃഷ്ടി ഇക്കാലത്ത് പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മറ്റു കാരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതാണ് സുപ്രധാന കാരണം. പാശ്ചാത്യ നാടുകളിലെ ചില രാഷ്ട്ര നേതാക്കന്മാരും അതേപോലെ പോപ്പും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് പല ആവശ്യങ്ങളും ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്ന് പാശ്ചാത്യ നാടുകളിൽ അഥവാ വികസിത രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഭീകരവും തീവ്രവാദവും ക്ഷമാശീലം തൊട്ടുതീണ്ടിയിട്ടില്ലാത്തതുമായ ഒരു സമൂഹവും മതവുമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതുപോലുള്ള മറ്റു ചില രാഷ്ട്രങ്ങളെ വളരെയധികം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്റെ അഭിമാന സംരക്ഷണത്തിനായി ഉണ്ടാക്കാൻ പോകുന്ന നിയമത്തിന് മുസ്ലിങ്ങൾക്കിടയിൽ എത്രമാത്രം പ്രസക്തിയുണ്ടെന്നോ അത് ഏത് രീതിയിലുള്ള നിയമമായിരിക്കണമെന്നോ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അമുസ്ലിം ലോകം എന്തെല്ലാം നേട്ടങ്ങൾ കൊയ്യുന്നുണ്ടെന്നോ മുസ്ലിങ്ങളുടെ വികാരത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് ലോകത്ത് അന്യർ എന്ത് ചെയ്യുന്നുണ്ടെന്നോ ഒന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ്. എന്റെ നേതാവും യജമാനനുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനായി ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കുകയാണെങ്കിൽ അവർ ഓർത്തിരിക്കുക, അള്ളാഹുവിന്റെ ഇന്നാ കഫൈനാകൽ മുസ്തഹസിയൂൻ, പരിഹസിക്കുന്നവരെ നേരിടാൻ നാം മതിയായവനാണെന്ന കൽപ്പനപ്രകാരം അവർ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ വരുന്നതാണ്. അവരുടെ ഈ ലോകവും പരലോകവും അവർ നശിപ്പിക്കുന്നതാണ്. എന്റെ ഇരുലോക യജമാനൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥാനമാഹാത്മ്യം എത്രമാത്രമെന്നാൽ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ അഭിമാനത്തെ ഓരോ നിമിഷവും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ഥാനമഹാത്മ്യത്തിന്റെ ഉയരങ്ങളിലേക്ക് മനുഷ്യചിന്തകൾക്ക് പോലും ചെന്നെത്താൻ സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും തിരുദൂതരുടെ പദവിയും പുണ്യദൂതരുടെ അഭിമാനവും ഓരോ നിമിഷവും ഉയർത്തിക്കൊണ്ടിരിക്കും എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, അല്ലാഹുവും മലക്കുകൾ അഖിലവും നബി തിരുമേനിയിൽ സലാത്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് തിരുദൂതരുടെ സ്ഥാനമഹിമ. ഇത് അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള പദം മറ്റൊരു പ്രവാചകന് വേണ്ടിയും അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല. തിരുനബിയുടെ ഈ മൈതസ്ഥാനത്തെ ഇക്കാലത്ത് മനസ്സിലാക്കിയത് തിരുദൂതരുടെ യഥാർത്ഥ പ്രേമിയായ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ സ്ഥാനം ആ മഹാത്മാവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഒരു സ്ഥലത്ത് പറയുന്നു, നമ്മുടെ നേതാവും യജമാനനുമായ ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യനിഷ്ഠവും ആത്മാർത്ഥ കൂറും നോക്കുക, അവിടുന്ന് നാനാതരം വ്യാജപ്രസ്ഥാനങ്ങൾക്കെതിരിലും പടപൊരുതി. എന്തെന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അവിടുന്ന് സഹിച്ചത്, എന്നാൽ അതൊന്നും തന്നെ ഗൗനിച്ചില്ല. ഈ സത്യനിഷ്ഠയും ആത്മാർത്ഥ സമർപ്പണവുമായിരുന്നു അല്ലാഹു ഫളു ചെയ്യാൻ കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി, യാ അയ്യുഹല്ലസീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹുവും അവന്റെ മലക്കുകൾ അഖിലവും ഈ പ്രവാചകനിൽ സലാത്ത് അയക്കുന്നു, വിശ്വാസികളെ നിങ്ങളും ഈ പ്രവാചകനിൽ സലാത്തും സമാധാനവും ആശീർവദിക്കുക. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് റസൂൽ തിരുമേനിയുടെ പ്രവർത്തനത്തെ വർണ്ണിക്കുന്നതിനും വിവരിക്കുന്നതിനും വേണ്ടി അല്ലാഹു പ്രത്യേക പദങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല. എത്രയോ പദങ്ങൾ ലഭിക്കുമായിരുന്നു, എന്നാൽ അല്ലാഹു അതൊന്നും പ്രയോഗിച്ചിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ വർണ്ണനകൾക്കതീതമായിരുന്നു. ഈ രീതിയിലുള്ള മഹത്വപൂർണമായ വചനം മറ്റൊരു പ്രവാചകനു വേണ്ടിയും ഉപയോഗിക്കുകയുണ്ടായില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിൽ സത്യനിഷ്ഠയും ആത്മാർത്ഥമായ കൂറുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദൈവദൃഷ്ടിയിൽ എത്രമാത്രം പ്രീതിപ്പെട്ടതായിരുന്നുവെന്നാൽ അല്ലാഹു എന്നേക്കുമായി ഇങ്ങനെ കൽപ്പിക്കുകയുണ്ടായി. ഭാവി തലമുറ കൃതജ്ഞതാ പ്രകടനം എന്ന നിലക്ക് ഈ പ്രവാചകൻ സലാത്ത് അയച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഈ സത്യനിഷ്ഠയും ആത്മാർത്ഥക്കൂറുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമക്ഷം സമർപ്പിച്ചിട്ടുള്ളത്. സത്യനിഷ്ഠയുടെയും ആത്മാർത്ഥക്കൂറിന്റെയും ഈ ജീവിത മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് കാണിച്ചത്? ഈ ബന്ധം തന്റെ സൃഷ്ടാവായ അല്ലാഹുവിനോടാണ് കാണിച്ചത്. അതുകൊണ്ട് നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണെങ്കിൽ മുഅ്മിൻ ആയിത്തീരുന്നതിനാവശ്യമായ എല്ലാ കടമകളും നിറവേറ്റുന്ന തിരുദൂതരുടെ തിരുസംഘത്തിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമുക്കും സത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും കൂടി അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാവുകളെ തിരുനബിയിൽ സലാത്ത് അയച്ചുകൊണ്ട് എപ്പോഴും ചലനാത്മകമാക്കി വെക്കുക. അങ്ങനെ നാമും അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി തീരട്ടെ. അല്ലാഹുവിന്റെ ഈ പ്രിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുഗ്രഹത്തിന് നാമും അവകാശികളായി തീരട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ആ മഹാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വർണ്ണനയുടെ എല്ലാ അതിരുകളും മറികടക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവും അവന്റെ മലക്കുകളും സലാത്ത് അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന സ്ഥാനത്തിന് തിരുനബി അർഹനായത്. സലാത്ത് അയക്കാൻ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. നാം സലാത്ത് ചൊല്ലുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ നാം ഓർക്കേണ്ടതാണ്. അല്ലാഹുവിനോട് അടുപ്പിക്കുന്ന ഒരു മതത്തെക്കുറിച്ച് തിരുനബി നമുക്ക് പറഞ്ഞു തന്നു. അല്ലാഹുവിന് ഇഷ്ടമുള്ള ധാർമ്മിക ഗുണങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചു. അല്ലാഹുവിന്റെ അഭിമാനവും തൗഹീദും സ്ഥാപിക്കുന്നതിനുള്ള മാതൃക നിലനാട്ടി. പരിപൂർണ ദാസനായിക്കൊണ്ട് ആരാധനയുടെ തേട്ടം പൂർത്തിയാക്കി കാണിച്ചു. അല്ലാഹുവിനെ ഭയപ്പെടേണ്ടത് എങ്ങനെയാണെന്നതും നമുക്ക് കാണിച്ചു തന്നു. അല്ലാഹുവിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന്റെ ഉദാത്ത മാതൃകയും നമ്മുടെ മുമ്പാകെ കാഴ്ചവച്ചു. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളോട് ഏതവസ്ഥയിലും സത്യനിഷ്ഠമായ ജീവിതം നയിക്കാൻ കൽപ്പിക്കുന്നു. വിശ്വസ്തതയുടെയും അമാനത്തിന്റെയും ഗുണം പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രതിജ്ഞാപാലനത്തെക്കുറിച്ചും രക്തബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിനെക്കുറിച്ചും മാനവരാശിയോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ചും അവരോട് സ്നേഹത്തോടെയും ആർദ്രതയോടെയും കാരുണ്യത്തോടെയും വർത്തിക്കുന്നതിനെക്കുറിച്ചും ക്ഷമയും സ്ഥൈര്യവും പ്രകടമാക്കേണ്ടതിനെക്കുറിച്ചും മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നതിനെക്കുറിച്ചും വിനയവും എളിമയും പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചും ഏതവസ്ഥയിലും അല്ലാഹുവിൽ തവക്കു ചെയ്യേണ്ടതിനെക്കുറിച്ചുമെല്ലാം കൽപ്പിച്ചിരിക്കുന്നു. ഇതുകൂടാതെ മറ്റു വിവിധങ്ങളായ കൽപ്പനകൾ അതിലുണ്ട്. ഈ കൽപ്പനകൾ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നതിന്റെ ഉദാത്ത മാതൃകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു വിശ്വാസിയുടെ കടമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവൻ സലാത്ത് അയക്കുമ്പോൾ ഈ മാതൃകകളെ സ്വയം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോഴായിരിക്കും ആ ഒരു വിശ്വാസി തന്റെ യജമാനനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സത്യനിഷ്ഠവും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കുന്നതിനായി മാറുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവർക്ക് അള്ളാഹുവിനോട് ഈ ആത്മാതഹൂറും സമർപ്പണവും പ്രകടമാക്കാൻ സാധിക്കുന്നതാണ്. ഈ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയക്കുന്ന സലാത്തുകൾ കൃതജ്ഞത പ്രകടനമായിക്കൊണ്ട് അയക്കുന്നവയായി മാറും. ഇതായിരിക്കണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു വിശ്വാസിയുടെ സ്നേഹത്തിന്റെയും ആത്മാർത്ഥക്കൂറിന്റെയും പ്രകടനം. തിരുദൂതരുടെ അഭിമാന സംരക്ഷണവും ഇതുതന്നെ. അന്യരുടെ നാവടപ്പിക്കുന്നതിന് നാം തിരുചര്യകളെ സ്വജീവിതത്തിൽ പകർത്തുക. അതല്ലാതെ സ്വന്തം താൽപര്യ സംരക്ഷണത്തിന് നീതിബോധത്തെ പിച്ചിച്ചീന്തി എറിയുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ അന്യർക്ക് നമുക്കെതിരിൽ വിരൽ ചൂണ്ടാനുള്ള അവസരം ഒരുക്കുകയല്ല വേണ്ടത്. നമ്മുടെ ദുശ്ചെയ്തികൾ കാരണം ശത്രുപക്ഷം നമ്മെ മാത്രമല്ല ആക്ഷേപിക്കുന്നത്, മറിച്ച് നമ്മുടെ യജമാനനും നിഷ്കളങ്കരുടെ നേതാവുമായ തിരുദൂതർക്കെതിരെ നെറികെട്ട ആക്ഷേപങ്ങൾ ശത്രുക്കൾ ഇതും പറഞ്ഞ് ഉന്നയിക്കുകൂടി ചെയ്യുന്നു. ഇസ്ലാമിക വൈരികൾക്ക് നമ്മുടെ ഏതെങ്കിലും വൈകല്യം കാരണമായോ ബലഹീനത കാരണമായോ തിരുദൂതരെ ആക്ഷേപിക്കാൻ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് നാമും കുറ്റക്കാരായിത്തീരുന്നതാണ്, നാമും ഇതിനെ ചോദിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ ഇന്ന പ്രവർത്തനം വൈരികൾക്ക് ഇത് പറയാൻ അവസരം സൃഷ്ടിച്ചില്ലേ? നിങ്ങളുടെ ആത്മാർത്ഥ ശൂന്യമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് തിരുനബിയെ സ്നേഹിക്കുന്നവരുടെ ഗണത്തിൽ നിങ്ങൾ ഉൾപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ? ഇതൊന്നും അള്ളാഹുവിന് ഇഷ്ടമില്ല. വാക്കുകളല്ല, പ്രവൃത്തിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. മുസ്ലിം ലോകം ഭയപ്പെടേണ്ട ഒരവസരമാണിത്. ഇന്ന് ശത്രുക്കൾ തങ്ങളുടെ വിദ്വേഷവും പകയും കാരണം എന്റെ പ്രിയ യജമാനൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നിന്ദ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അദ്ദേഹത്തെ പരിഹാസത്തിന് മാത്രമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞത് അവരെ നേരിടാൻ നാം മതിയായവനാണെന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യുത്കൃഷ്ടമായ സ്ഥാന മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായി നമുക്ക് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വഴികാട്ടി തന്നിട്ടുണ്ട്. ഇതിൽ ഒരു അഹമ്മദി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൃതജ്ഞത ഉള്ളവനാവേണ്ടതാണ്. വാഗ്ദത്ത മസീഹ് ശരിയായ പാത നമുക്ക് കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബന്ധവും ഉപരിപ്ലവമായ കാര്യങ്ങളിലും സമ്മേളനങ്ങളിലും പ്രകടനങ്ങളിലും ഒതുങ്ങുമായേനെ. സ്വലാത്ത് ചൊല്ലുമ്പോൾ ആലി മുഹമ്മദ് എന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മഹദിയെക്കുറിച്ചും മനസ്സിൽ വരേണ്ടതാണ്. ആ മഹാത്മാവാണ് ഇക്കാലത്ത് നമുക്ക് വഴികാട്ടിത്തന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യുന്നത പദവി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുകയും കാണുകയും ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് തീർച്ചയായും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനമഹിമയാണ്. ഒരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യരിൽ വെച്ച് ഏറ്റവും പരിപൂർണനായ മനുഷ്യന് പ്രദാനം ചെയ്യപ്പെട്ട ആ അതിമഹത്തായ പ്രകാശം മലക്കുകളിൽ ഉണ്ടായിരുന്നില്ല, നക്ഷത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ചന്ദ്രനിലുണ്ടായിരുന്നില്ല, സൂര്യനിലും ഉണ്ടായിരുന്നില്ല, ഭൂമിയിലെ സമുദ്രത്തിലോ നദിയിലോ ഉണ്ടായിരുന്നില്ല, വൈഢൂര്യങ്ങളിലോ മാണിക്കക്കല്ലുകളിലോ രത്നങ്ങളിലോ മുത്തുകളിലോ അത് കണ്ടെത്താൻ സാധ്യമായിരുന്നില്ല. ചുരുക്കത്തിൽ ഭൗമികമോ ആകാശീയമായ യാതൊരു വസ്തുവിലും അതുണ്ടായിരുന്നില്ല. അത് മനുഷ്യനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പരിപൂർണനായ മനുഷ്യനിൽ മാത്രം. അതിന്റെ അതിശ്രേഷ്ഠവും പരിപൂർണവും ഉദാത്തവും സർവോത്തരവും അത്യുത്കൃഷ്ടവും ആയ സ്ഥാനത്തിന്റെ ഉടമയായ നബിമാരുടെ നായകനും ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം നേതാവും ആയ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ മാത്രമാണ് തികവാർന്ന നിലയിൽ വെളിപ്പെട്ടത്. ചുരുക്കത്തിൽ ആ തേജസ് ആ മനുഷ്യനാണ് നൽകപ്പെട്ടത്. അപ്രകാരം തന്നെ ഒരളവോളം പല നിലയിലും അവിടത്തോട് സാമ്യ സാദൃശ്യങ്ങൾ പുലർത്തുന്ന എല്ലാവർക്കും തന്നെ, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്കും അവരുടെ കഴിവനുസരിച്ച് അത് ലഭിക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, ഈ തേജോവിലാസം അത്യുന്നതവും പരിപൂർണവും തികവുറ്റതുമായ നിലയിൽ നമ്മുടെ നേതാവും നമ്മുടെ സ്നേഹഭാജനവും നമ്മുടെ മാർഗദർശിയും ആയ ആ നിരക്ഷര പ്രവാചകൻ, സത്യവാനും സത്യസാക്ഷിതവനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലാണ് ദൃശ്യമായിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയ പ്രേമി തിരുദൂതരുടെ പ്രേമത്തിൽ ലയിച്ചുകൊണ്ട് തന്റെ ഹൃദയവികാരം പ്രകടമാക്കുന്നത് നോക്കുക. ഞാൻ എപ്പോഴും അത്ഭുത ദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത്. മുഹമ്മദ് എന്നു പേരുള്ള ഈ അറബി പ്രവാചകൻ, ആയിരമായിരം സലാത്തും സലാമും അവിടത്തെ മേൽ വർഷിക്കപ്പെടട്ടെ. എത്രമേൽ ഉത്കൃഷ്ട പദവിയാർന്ന നബിയാണ്. അവിടത്തെ ഔന്നിത്യത്തിന്റെ അറ്റം കണ്ടെത്തുക അസാധ്യം തന്നെ. അവിടത്തെ ദിവ്യശക്തി പ്രഭാവം കണക്കാക്കുക മനുഷ്യന്റെ കഴിയിൽപ്പെട്ടതല്ല. അഹോ കഷ്ടം, അവിടത്തെ യഥാർത്ഥ പദവി അതർഹിക്കും വിധം അംഗീകരിക്കപ്പെടുമാറായില്ല. ലോകത്തു നിന്ന് തികച്ചും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്ന ആ തൗഹീദ് അഥവാ ഏകദേവ വിശ്വാസം വീണ്ടും ഈ ലോകത്ത് തിരിച്ചുകൊണ്ടുവന്ന വീരാത്മാവ് അവിടുന്നത്രേ. അവിടുന്നു ദൈവത്തോട് അങ്ങേയറ്റം സ്നേഹം പുലർത്തി മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതിയിൽ അദ്ദേഹം ആത്മാർപ്പണം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയാവസ്ഥ അറിയുന്ന അള്ളാഹു മുമ്പുള്ളവരും പിമ്പുള്ളവരുമായ സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠത്വം അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ സാധിച്ചു കൊടുക്കുകയും ചെയ്തത്. എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടം അവിടുന്നാണ്. ആത്മീയമായ അനുഗ്രഹങ്ങൾ തിരുനബിയുടെ അനുഗ്രഹത്താലല്ലാതെ ലഭിക്കും എന്ന് വാദിക്കുന്നവൻ മനുഷ്യനല്ല, മറിച്ച് ശൈത്താന്റെ സന്താനമാണ്. കാരണം സർവശ്രേഷ്ഠതയുടെയും കുഞ്ചിക അദ്ദേഹത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തരം മഅരിഫത്തിന്റെയും ഖജനാവും അദ്ദേഹത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം മുഖേന കരസ്ഥമാക്കാത്തവർ എന്നെന്നും അനുഗ്രഹത്തിൽ നിന്നും അകറ്റപ്പെടുന്നവരായിരിക്കും. നാം എന്ത്, നമ്മുടെ യാഥാർത്ഥ്യം എന്ത്? യഥാർത്ഥ തൗഹീദ് നാം ഈ പ്രവാചകൻ മുഖേനയാണ് കരസ്ഥമാക്കിയത് എന്ന സത്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ അനുഗ്രഹത്തിൽ നന്ദി കാണിക്കാത്തവനായി നാം മാറുന്നതാണ്. ജീവനുള്ള ദൈവത്തെ നാം തിരിച്ചറിഞ്ഞത് ഈ പരിപൂർണ പ്രവാചകൻ മുഖേനയും അദ്ദേഹത്തിന്റെ പ്രകാശം മുഖേനയുമാണ്. അള്ളാഹുവിന്റെ മുഖം ദർശിക്കുന്ന ദൈവിക ഭാഷണം നമുക്ക് ലഭിച്ചതും ഈ വരിഷ്ഠനായ പ്രവാചകൻ മുഖേനയാണ്. ഈ മാർഗദർശിയായ പ്രഭാകരന്റെ കിരണങ്ങൾ സൂര്യപ്രകാശം പോലെ നമ്മിൽ പതിക്കുന്നു. ആ സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ മാത്രമേ നാം പ്രകാശപൂരിതമായി നിൽക്കുകയുള്ളൂ. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നീതിയോടും നിഷ്പക്ഷതയോടും കൂടി മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരെപ്പറ്റി നാം സൂക്ഷ്മ പഠനം നടത്തുകയാണെങ്കിൽ അവരിൽ വച്ച് ഏറ്റവും വീരപുരുഷനായിട്ടുള്ള നബി, ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്ന ഒരാളെ മാത്രമേ നമുക്കറിയുകയുള്ളൂ. അത് പ്രവാചക ശ്രേഷ്ഠനും റസൂൽമാരുടെ അഭിമാനവും സർവ്വപ്രവാചകന്മാരുടെയും നേതാവുമായ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ നാമം മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അദ്ദേഹത്തിന്റെ തണലിൽ പത്ത് നാളുകൾ സഞ്ചരിക്കുമ്പോൾ ഇതിനു മുമ്പ് ആയിരം വർഷം വരെ നടന്നാലും ലഭിക്കാത്ത പ്രകാശം ലഭിക്കുന്നതാണ്. പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്ത് ഇതുവരെ ആഗതരായിരിക്കുന്ന സകല പ്രവാചകന്മാരെയും ഒന്നാക്കി ചേർത്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തീർത്ത അതിമഹത്തായ പ്രവർത്തനങ്ങളും സംസ്കരണവും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും കൂടി അത് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് എന്റെ ദൃഢവിശ്വാസം. കാരണം അവർക്ക് നമ്മുടെ പ്രവാചകന് നൽകപ്പെട്ട മനസ്സും ആർജവശക്തിയും ഉണ്ടായിരുന്നില്ല. എന്റെ ഈ പ്രസ്താവന മുഴുവൻ പ്രവാചകരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ ആ അല്പജ്ഞാനി എന്നിൽ വ്യാജാരോപണമാണ് നടത്തുന്നത്. എല്ലാ നബിമാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നവനാണ് ഞാൻ. എന്നാൽ മറ്റു പ്രവാചകന്മാരെ അപേക്ഷിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മഹത്വം അംഗീകരിക്കുക എന്നത് എന്റെ വിശ്വാസത്തിന്റെ സിംഹഭാഗമാണ്. അത് എന്റെ നാഡിഞരമ്പുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ നിന്നും ഈ അംഗീകാരം എടുത്തു വലിച്ചെറിയുക എന്നത് എന്റെ കഴിവിൽപ്പെട്ടതല്ല. ഭാഗ്യദോഷിയും അന്ധനുമായ എതിരാളികൾ ഇഷ്ടമുള്ളത് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്കോ ഒന്നായി ചേർന്നോ ആർക്കും ചെയ്യാൻ സാധിക്കാത്തതാണ്. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പറയുന്നു, മാനവരാശിക്ക് ഭൂമിയിൽ വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥവും ഇനിയില്ല. ആദം സന്തതികൾക്കായി ഇനി ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാതെ മറ്റൊരു പ്രവാചകനും ശുപാർശകനും വേറെയില്ല. അതുകൊണ്ട് പ്രതാപശാലിയായ ഈ നബിയുടെ നേരെ നിങ്ങൾ ഹൃദയംഗമമായ സ്നേഹം പുലർത്തിക്കൊള്ളുവിൻ. അവിടത്തേക്കാൾ ഉപരിയുള്ള മേന്മ മറ്റാരിലും നിങ്ങൾ കൽപ്പിക്കരുത്. ആകാശത്തിൽ നിങ്ങൾ മോക്ഷം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമാറാകുന്നതിനു വേണ്ടി. മോക്ഷം എന്നത് മരിച്ചതിനു ശേഷം മാത്രം ഒളിവാകുന്ന എന്തോ ഒന്നല്ലെന്ന് ഓർത്തുകൊള്ളുക. മറിച്ച് യഥാർത്ഥ മോക്ഷം ഈ ലോകത്ത് വച്ച് തന്നെ അതിന്റെ വെളിച്ചം കാട്ടുന്നതാണ്. ആരാണ് മോക്ഷം പ്രാപിച്ചവൻ? ദൈവം സത്യമാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ആ ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടിജാലത്തിന്റെയും ഇടയിലുള്ള ശുപാർശകനാണെന്നും, ആകാശത്തിന് കീഴിൽ അവിടത്തേക്ക് സമസ്ഥാനീയനായി മറ്റൊരു നബിയും ഇല്ലെന്നും, ഖുർആന് തുല്യമായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥവും ഇല്ലെന്നും, എന്നെന്നും ജീവിക്കുന്നവൻ അല്ലാഹു ആരുടെ കാര്യത്തിലും ഇച്ഛിച്ചില്ലെങ്കിലും ഈ വരിഷ്ഠ പ്രവാചകൻ എക്കാലത്തേക്കും ജീവിച്ചിരിക്കുന്ന നബിയാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നവൻ തന്നെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെന്നും ജീവിക്കുന്നത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, ലോകം അവസാനിക്കാറായി, എന്നാൽ ഈ പരിപൂർണ പ്രവാചകന്റെ കിരണങ്ങൾ ഇനിയും അവസാനിക്കാറായിട്ടില്ലെന്നത് ആശ്ചര്യകരം തന്നെ. അല്ലാഹുവിന്റെ വചനമായ വിശുദ്ധ ഖുർആൻ എതിരായിരുന്നില്ലെങ്കിൽ ഈ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ഥൂല ശരീരത്തോടുകൂടി ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. കാരണം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നതിനുള്ള ജീവൽ ദൃഷ്ടാന്തം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മതം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെ പിൻപറ്റുന്നവരും ജീവൻ തുടിക്കുന്നവരാണ്. അവർ ജീവനുള്ളവരായിത്തീരുന്നു. അദ്ദേഹം മുഖേന ജീവനുള്ള ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. അല്ലാഹു ആ മഹാത്മാവിനെയും അദ്ദേഹത്തിന്റെ ദീനിനെയും അദ്ദേഹത്തിന്റെ പ്രേമികളെയും സ്നേഹിക്കുന്നതായി നാം കാണുന്നു. ഓർക്കുക, അദ്ദേഹം ശരിക്കും ജീവിച്ചിരിക്കുന്നു. ആകാശത്ത് ഏറ്റവും അനിത്യത്തിലുള്ള സ്ഥാനം ആ പ്രവാചകന്റേതാണ്. എന്നാൽ നിശ്ചിരമായ ഈ സ്ഥൂല ശരീരത്തോടുകൂടിയല്ല, മറ്റൊരു പ്രകാശപൂരിതമായ ശരീരത്തോടെയാണ്. അത് അനശ്വരമാണ്. സർവശക്തമാനായ തന്റെ ദൈവത്തിന്റെ അടുത്ത് ആകാശത്ത് ആ മഹാത്മാവ് ഉണ്ട്. നീതിബോധത്തോടുകൂടി ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം തിരുമേനിയുടെ സ്ഥാനം മനസ്സിലാക്കിയതുപോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് അംഗീകരിക്കേണ്ടതായി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ ഉതിർത്തുവിട്ട ആക്ഷേപശരങ്ങളെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ച യോദ്ധാവ് ഇദ്ദേഹമായിരുന്നു. 1897 മിഷൻ പ്രസ് ഗുജറൻവാലയിൽ പാതിരിമാർ ഇസ്ലാമിനെതിരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വത്തെ അതിനീചമായ രീതിയിൽ ആക്ഷേപത്തിന് പാത്രമാക്കുകയും ചെയ്തു. മുസ്ലീങ്ങളെ ഇത് മുഖേന ഇളക്കിവിടാനാണ് അവർ ശ്രമിച്ചത്. മുസ്ലീം മനസ്സുകളെ വേദനിപ്പിക്കുന്നതിനു വേണ്ടി അതിന്റെ 1000 കോപ്പികൾ പണ്ഡിതർക്കും മുസ്ലീം നേതാക്കൾക്കും വിതരണം ചെയ്യുകയും അതിന്റെ ഒരു കോപ്പി ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനും അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കിട്ടിയപ്പോൾ ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് നിയമം ഇതിന് അനുവദിക്കുന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള പ്രസിദ്ധീകരണം പ്രവാചക നിന്ദയിൽ കണക്ക് കൂട്ടുകയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും ഇതുപോലുള്ളത് പ്രസിദ്ധീകരിക്കാൻ മുസ്ലീങ്ങൾക്ക് അനുവാദമുണ്ടെന്ന് അംഗീകരിച്ചാൽ തന്നെയും ഇത് ശരിയല്ല. കാരണം മുസ്ലീങ്ങൾ സകല പ്രവാചകന്മാരെയും വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കുറിച്ചോ മറ്റേതെങ്കിലും പ്രവാചകനെക്കുറിച്ചോ ഇങ്ങനെയുള്ള നീചവും നികൃഷ്ടവുമായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഓരോ മതസ്ഥരും അവരുടെ മതത്തിന്റെ ഗുണങ്ങൾ വിവരിക്കുകയും മറ്റുള്ളവർക്കെതിരിൽ ആക്ഷേപം തൊടുത്തുവിടുന്നതിന് വിലക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നിയമം പാസാക്കേണ്ടതാണ്. ഇത് മുഖേനയാണ് ശാന്തിയും സാഹോദര്യവും നിലനിൽക്കുകയുള്ളൂ. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാഹാത്മ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും ഇസ്ലാമിക വൈരികളുടെ ഇസ്ലാമിനും തിരുദൂതർക്കെതിരുമുള്ള ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുന്നതിനും പ്രത്യേകമായ ആവേശമാണുണ്ടായിരുന്നത്. ഏതവസരത്തിലും അതിനെ പ്രതിരോധിക്കാൻ സജ്ജമായിരുന്നു. ശത്രുക്കളുടെ അക്രമത്തെ നമുക്ക് എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് ആ മഹാത്മാവ് മുസ്ലീങ്ങൾക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു. മുസ്ലീങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിനായി സർവരും ഒന്നായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. മുസ്ലീങ്ങൾ എന്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞുകൊടുത്തു. പറയുന്നു, നമ്മുടെ എതിരാളികൾ, ഇസ്ലാമിക വൈരികൾ ആയിരക്കണക്കിന് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമുഖത്തെ വിവർണമാക്കി കാണിക്കാൻ വ്യാമോഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തന അഖിലവും തന്നെ ഈ പരിശുദ്ധ ദീനിന്റെ സമ്പൂർണ്ണ സൌന്ദര്യവും അന്യൂനതയും നിഷ്കളങ്കതയും വ്യക്തമായ തെളിവുകൾ മുഖേന സമർപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കേണ്ടതാണ്. ശരിക്കും ഓർമ്മ വെക്കുക, വഴി തെറ്റിയവരോടുള്ള യഥാർത്ഥ സഹാനുഭൂതി എന്നത് ഞാൻ വ്യാജവും നിന്ദ്യവുമായ ആക്ഷേപങ്ങളിലുള്ള തെറ്റുകളെക്കുറിച്ച് അവർക്ക് അറിവ് നൽകുക എന്നതാണ്. ഇസ്ലാമിന്റെ മുഖം എന്തുമാത്രം പ്രകാശദീപ്തമാണെന്നും അനുഗ്രഹീതമാണെന്നും അന്യൂനമാണെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുക. നാം ചെയ്യേണ്ട സുപ്രധാന പ്രവൃത്തിയാണിത്. ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഞ്ചനയെയും കറ്റുകെട്ടുകളെയും പിഴുതെറിയുക. ഈ പ്രവർത്തനമാണ് മറ്റെല്ലാ പ്രവർത്തനത്തെക്കാളും പ്രാമുഖ്യമുള്ളത്. ഇതിൽ നാം അശ്രദ്ധരാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പാവികളായി നാം മാറുന്നതാണ്. ഇസ്ലാമിനോടുള്ള യഥാർത്ഥ സഹാനുഭൂതി, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംശുദ്ധമായ പ്രേമം നമ്മോടാവശ്യപ്പെടുന്നത്. ഈ ആക്ഷേപങ്ങളിൽ നിന്നും നമ്മുടെ നേതാവും യജമാനനുമായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തിരുമേനിയെയും ഇസ്ലാമിന്റെ പവിത്രത പ്രകടമാക്കുക എന്നതാണ്. സംശയാലുക്കൾക്ക് സംശയത്തിനുള്ള പുതിയ അവസരങ്ങൾ നാം നൽകാതിരിക്കുക. അധികാരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്ഷേപങ്ങളെ തടയാൻ നാം ശ്രമിക്കുന്നുവെന്നും മറുപടി എഴുതാൻ കഴിയുകയില്ല എന്നും അവർക്ക് തോന്നരുതും. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായത്തെയാണ് പിൻപറ്റുന്നത്. എന്നാൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തെ തുറന്നിരിക്കുന്നത് ഇക്കാലത്ത് ഇസ്ലാമിന് യഥാർത്ഥ സഹായവും സംരക്ഷണവും നൽകുന്നതിന് വേണ്ടിയാണ്. ഇതിന് ഇസ്ലാമിനെതിരിൽ വിതക്കപ്പെട്ട വ്യാജമായ വിത്തുകളെ ഇല്ലായ്മ ചെയ്യുകയും യൂറോപ്പിലും ഏഷ്യയിലും പ്രചണ്ഡമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെതിരുള്ള ആക്ഷേപങ്ങളെ വേരോടെ പിഴുതെറിയുകയും ഇസ്ലാമിന്റെ സൌന്ദര്യവും തേജസ്സും മറ്റുള്ള സമൂഹത്തിന്റെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന തരത്തിൽ അവരുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ വഞ്ചനയിലൂടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച കറ്റുകെട്ടുകാരിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുമാറാകട്ടെ. ഇക്കാലത്ത് അതീവ വിഷലിപ്തമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടും ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും കേസ് കൊടുക്കുകയും ഗവൺമെന്റിന് ഒരു പരാതി നൽകുകയും ചെയ്താൽ മാത്രം മതി എന്നും കഴിവുണ്ടായിട്ടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ നിലപാടിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. വെറും കേസ് കൊടുക്കുക, ആരെയെങ്കിലും പിടിപ്പിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ഇതിനായി നിരന്തരമായ പ്രയത്നമാണ് വേണ്ടത്. ഇസ്ലാമിനോടുള്ള യഥാർത്ഥ സ്നേഹം ആവശ്യപ്പെടുന്നത് നിങ്ങൾ എഴുന്നേൽക്കുക, ആക്ഷേപങ്ങളെ അകറ്റുന്നതിനായി നിരന്തര പ്രവർത്തനത്തിൽ മുഴുകുക, തങ്ങളുടെ പ്രവർത്തനങ്ങളെ യഥാർത്ഥ വിശ്വാസിയുടെ പ്രവർത്തനമാക്കി മാറ്റുക. വെറും പരാതി അയച്ചതുകൊണ്ടോ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതുകൊണ്ടോ അല്പം നാളുകൾ പ്രസ്ഥാനങ്ങൾ ഇറക്കിയതുകൊണ്ടോ കാര്യമായില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് ഏതുതരം വികാരമാണ് തന്റെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചുവടെ ചേർക്കുന്ന വരികളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പറയുന്നു, നമ്മുടെ വന്യവന്ദനായ പ്രവാചകൻ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേയും ദൈവ ഭയലേശമന്യേയും അന്യായമായ നിലയിൽ നിന്ദിച്ചു പറയുകയും അധിക്ഷേപിക്കുകയും തിരുമേനിയുടെ പേരിൽ അശുദ്ധമായ കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നവരുമായി ഞങ്ങൾ എങ്ങനെയാണ് മൈത്രി ഉണ്ടാക്കാൻ സാധിക്കുക? ഞാൻ സത്യമായും പറയുന്നു, മരുഭൂമിയിലെ സർപ്പങ്ങളുമായും കാട്ടിലെ ചെന്നായ്ക്കളുമായും ഞങ്ങൾക്ക് ഐക്യഭാവത്തിലും സൌഹാർദ്ദത്തിലും വർത്തിക്കാൻ സാധിക്കുന്നതായാലും ഞങ്ങളുടെ ജീവനേക്കാളും മാതാപിതാക്കളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ നബി തിരുമേനിയുടെ പേരിൽ ദുരാരോപണം ചെയ്യുന്നവരുമായിട്ട് ഞങ്ങൾക്ക് മൈത്രി കഴിഞ്ഞുകൂടുക അസാധ്യമാണ്. ദൈവം ഞങ്ങൾ ഇസ്ലാമിൽ തന്നെ മൃതിയടയുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ മതവിശ്വാസത്തിനെതിരായി യാതൊന്നും ചെയ്യുവാൻ ഒരുക്കമില്ല. ശത്രുക്കളുടെ ആക്ഷേപങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, ഇക്കൂട്ടർ നമ്മുടെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളും അവഹേളനങ്ങളും എന്നെ കടുത്ത ദുഃഖത്തിലായിത്തിരിക്കുന്നതുപോലെ മറ്റൊരു സംഭവവും എന്നെ ഇത്രമാത്രം ദുഃഖത്തിലാഴ്ത്തിയിട്ടില്ല. ഖൈറുൽ ബഷറായ ആ പുണ്യപാദനെതിരിൽ ഇവരുടെ നിന്ദാത്മകമായ ജൽപ്പനങ്ങൾ എന്റെ ഹൃദയത്തെ അഗാധമായി മുറിയേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്ത് പറയട്ടെ, എന്റെ എല്ലാ മക്കളും മക്കളുടെ മക്കളും എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്റെ എല്ലാ സഹായികളും സന്തത സഹചാരികളും എന്റെ കൺമുമ്പാകെ അറുകുല ചെയ്യപ്പെട്ടാലും എന്റെ കൈകാലുകൾ തന്നെ വെട്ടിനുറുക്കപ്പെട്ടാലും എന്റെ കണ്ണിലെ കൃഷ്ണമണികൾ ചൂന്നെടുക്കപ്പെട്ടാലും എന്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും വിനഷ്ടമായി പോയാലും എന്റെ എല്ലാ സുഖസൗകര്യങ്ങളും നഷ്ടപ്പെട്ടാലും അവയേക്കാളൊക്കെ എനിക്ക് അസഹ്യമായി അനുഭവപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിൽ ചെയ്യപ്പെടുന്ന ഈ നീചമായ കുറ്റാരോപണങ്ങളാണ്. അതിനാൽ എന്റെ ആകാശീയനായ യജമാനനെ, നീ ഞങ്ങളിൽ നിന്റെ കാരുണ്യത്തിന്റെയും സഹായത്തിന്റെയും ദൃഷ്ടി പതിപ്പിക്കണമേ. ഈ വിഫൽഘട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഇന്നും ഇസ്ലാമിക വൈരികളായ പാദ്രിമാരിൽ ഇസ്ലാമിനെതിരിൽ ആക്ഷേപങ്ങൾ തൊടുത്തുവിടുന്ന സ്വഭാവമുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ അമേരിക്കയിൽ ഖുർആൻ പരസ്യമായി കത്തിക്കുമെന്ന് ഒരു പാതിരി പ്രഖ്യാപിച്ചിരുന്നു. ഈ ചിന്താഗതി പല സ്ഥലത്തും കാണുന്നതാണ്. അയാളുടെ ചിന്ത അവസാനിച്ചിട്ടില്ല. അയാളെ ഇംഗ്ലണ്ടിൽ കൊണ്ടുവരാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചുള്ള വിളംബരം നടന്നതാണ്. ഏതോ ഒരു ഗ്രൂപ്പ് അയാളെ ക്ഷണിച്ചിരുന്നു, അതോ പാർലമെന്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്നലെ ലഭിച്ച വാർത്ത ബ്രിട്ടീഷ് ഗവൺമെന്റ് അയാൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിവിധ മതസ്ഥർ താമസിക്കുന്നതുകൊണ്ട് ഒരു മതത്തെയും നിന്ദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് ഞങ്ങൾ സഹിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ അനുവാദമില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ തീരുമാനം വളരെ ശ്ലാഘനീയമാണ്. ഭാവിയിലും ഇവർക്ക് നീതിയിൽ അടിസ്ഥിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തുള്ള മറ്റു ഭരണകൂടങ്ങൾ ഇവരിൽ നിന്ന് പാഠം പഠിക്കുമാറാകട്ടെ. അങ്ങനെ ലോകത്തിൽ നിന്ന് ഫിത്നയും കുഴപ്പവും ഇല്ലാതായി തീരുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തിരുമേനിയുള്ള സ്നേഹപ്രകടനം ഏത് രീതിയിൽ ജീവിതത്തിൽ കാണിച്ചു എന്നതിനുള്ള ചില ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം കേൾപ്പിക്കാം. ലേക്കറാമിന്റെ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്റ്റേഷനിൽ ഉദു ചെയ്യുകയായിരുന്നു. ലേക്കറാം വന്ന് സലാം ചൊല്ലി. ആ മഹാത്മാവ് അതിലേക്ക് ശ്രദ്ധിച്ചില്ല, ഉദു ചെയ്തുകൊണ്ടിരുന്നു. ലേക്കറാം കരുതി കേട്ടിട്ടില്ല ഉണ്ടായിരിക്കില്ല എന്ന്. അയാൾ മറുഭാഗത്ത് ചെന്ന് സലാം ചൊല്ലി, എന്നിട്ട് മറുപടി പറഞ്ഞില്ല. അയാൾ തിരിച്ചുപോയി. വുദു ചെയ്തതിനു ശേഷം ആരോ വന്ന് പറഞ്ഞു, ലേഖറാം വന്ന് സലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഉസൂർ പറഞ്ഞു, നമ്മുടെ യജമാനെ ചീത്ത പറയുകയും നമ്മെ വന്ന് സലാം ചൊല്ലുകയും ചെയ്യുകയാണോ? ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചത്. ഓരോ മുസ്ലിമും അനുവർത്തിക്കേണ്ട രീതിയാണിത്. ഹദ്റത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാനി ഒരു സംഭവം വിവരിക്കുന്നു. ഡോക്ടർ പാദ്രി വൈറ്റ് ബ്രെഡ് 1925 അദ്ദേഹത്തെ ലണ്ടനിൽ വെച്ച് കാണുകയുണ്ടായി. ഡോക്ടർ സ്റ്റാൻസ്റ്റൻ, അത് എഴുതിയത് ശരിയാണെങ്കിൽ അതിന്റെ പ്രൊനൌൺസിയേഷൻ ഇങ്ങനെയാണ്. അദ്ദേഹം ഈ പാദ്രി ബട്ടാലയിൽ പാദ്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായും ഇദ്ദേഹം മുലാഖാത്ത് നടത്തിയിരുന്നു. പാദ്രി ഫത്തഹ് മസീഹിനോടൊപ്പം ഇൽഹാമിനെ കുറിച്ചൊരു സംവാദം ബട്ടാലിൽ വെച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നിരുന്നു. അതിലും ഇദ്ദേഹം സംബന്ധിച്ചിരുന്നു. അഹമ്മദിയ ചരിത്രവുമായി ഇദ്ദേഹത്തിന് ബന്ധമുള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ലണ്ടനിൽ വെച്ച് കണ്ടു. സംസാരമധ്യ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവ വിശേഷതയെക്കുറിച്ചും പരാമർശം വരികയുണ്ടായി. ഒരവസരത്തിൽ പാദ്രി സാഹിബ് പറഞ്ഞു, ഞാൻ മീർദ സാഹിബിൽ കണ്ട ഒരു കാര്യം, അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ ആക്ഷേപിക്കപ്പെട്ടാൽ അദ്ദേഹം ദേഷ്യപ്പെടുകയും മുഖം വിവരണമാകുകയും ചെയ്യുമായിരുന്നു. അതായത് അപമര്യാദയായ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ, അതല്ലാതെ തിരുനബിക്കെതിരിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴല്ല. സംസ്കാരത്തിൽ നിന്നും വിട്ടുകൊണ്ടുള്ള ആക്ഷേപമായാൽ ഉടനെ മുഖം വിവരണമാകുകയും ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇർഫാനി സാഹിബ് പറയുകയുണ്ടായി, പാദ്രി സാഹിബ്, താങ്കൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതിലാണ് ഞാൻ എന്റെ ജീവൻ അദ്ദേഹത്തിൽ തണ്ടമാക്കുന്നത്. ഇത് മുഖേന ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വൈശിഷ്ട്യത്തിൽ പ്രത്യേക തൂവൽ ചാർത്തപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യവും തിരുദൂതരോടുള്ള അടങ്ങാത്ത പ്രേമവും ഇതിൽ നിന്നും സ്ഫുരിക്കുന്നു. ഇത് താങ്കൾക്ക് ന്യൂനതയായി തോന്നാമെങ്കിൽ ഞാൻ ഇതിനെ ഉത്കൃഷ്ട സ്വഭാവ ഗുണമായിട്ടാണ് കരുതുന്നത്. താങ്കളുടെ നാവിൽ നിന്നും ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള സ്നേഹവും ബന്ധവും എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ തിരുദൂതരോട് ആ മഹാത്മാവിന് അതിരറ്റ പ്രേമമായിരുന്നു. തിരുദൂതരെ അപമാനിക്കുന്ന അല്പം പോലും സഹിച്ചിരുന്നില്ല. ഇതാണ് പ്രവാചക സ്നേഹം. ഇദ്ദേഹത്തിന്റെ മുമ്പാകെ തിരുനബിയെ അപമാനിച്ചു സംസാരിക്കാൻ പാടില്ല എന്ന് അവർക്ക് തിരിച്ചറിയുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രവർത്തനത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും രചനയിലൂടെയും യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണെന്ന് ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്റെ ജമാഅത്തിലും ഈ ഒരാത്മാവ് ഊതുകയും ചെയ്തു. പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം. എന്തും ചെയ്യാം, അതെല്ലാം നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഹൃദയഭേദകമായ ഒരു പുസ്തകം ഒരു ആര്യസമാജക്കാരൻ എഴുതിയിരുന്നു. വർത്തമാനം എന്ന മാസികയിൽ ഇതുപോലുള്ള ഒരു ലേഖനവും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഇതിനെതിരെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു. അതോടൊപ്പം ഉപദേശിച്ചത് മുസ്ലീങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഓരോ മുസ്ലിമും ആത്മനിയന്ത്രണമുള്ളവരാണെന്നും അത് അവനെ കീഴ്പ്പെടുത്തുകയില്ലെന്നും കൂടി കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. മുസ്ലിങ്ങൾ ഈ മാതൃക കാണിക്കുകയാണെങ്കിൽ ഇസ്ലാമിക വൈരികൾ മൈതാനം വിട്ട് സ്വയം ഓടിയകലുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഒരു പോസ്റ്റർ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലെ വാക്കുകൾ കണ്ടാൽ തന്നെ ഏ രീതിയിലുള്ള വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാകുന്നതാണ്. മുസ്ലിങ്ങളെയും അവരുടെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. ഇതിൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാൽ പറഞ്ഞതാണ്, ഇസ്ലാമിന് ഇതിനേക്കാളും വലിയ വിപത്തിന്റെ നാളുകൾ ഇനിയും വരാനുണ്ടോ? നമ്മുടെ നിസ്സഹായത ഇതിനേക്കാളും വ്യക്തമായ രീതിയിൽ ഇനി പ്രകടമാക്കാനുണ്ടോ? നാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സർവാത്മന സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മുടെ അയൽവാസികൾക്കറിയില്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംശവും തന്നെ പരിശുദ്ധരുടെ നേതാവായ ആ പ്രവാചകന്റെ കാലിന്റെ ചെരുപ്പിന്റെ മൺതറിയിൽ പോലും തെണ്ടമാക്കുന്നവരാണ് നാം. അവർക്കറിയാമെങ്കിൽ ഇവിധമുള്ള പ്രസിദ്ധീകരണങ്ങൾ മുഖേന നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക എന്നല്ലാതെ മറ്റെന്താണ് ഇവരുദ്ദേശിക്കുന്നത്? നമ്മുടെ നെഞ്ച് പുലർത്തുകയും നമ്മുടെ നിന്ദ്യതയുടെയും നിസ്സഹായതയുടെയും അതിക്രൂരമായ രീതിയിൽ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റെന്താണ് ഇതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത്? ഒരു ധനവാന് പൊട്ടിയ ചെരുപ്പിനോടുള്ള അത്ര വില പോലെ ഇവർക്കില്ലേ? മുസ്ലിങ്ങളെ വേദനിപ്പിക്കാൻ ഇവർക്ക് മറ്റു മാർഗമൊന്നും ലഭിച്ചിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവൻ ഇതാ ഇതിന് തയ്യാറാണ്, ഞങ്ങളുടെ മക്കളുടെ ജീവൻ ഇതിന് തയ്യാറാണ്, ഞങ്ങളെ എത്ര വേണമെങ്കിലും നിങ്ങൾ വേദനിപ്പിച്ചുകൊള്ളുക, എന്നാൽ അള്ളാഹുവിനു വേണ്ടി പ്രവാചക നേതാവിനെ അവഹേളിച്ചുകൊണ്ടും നിങ്ങളുടെ ദുനിയാവും പരലോകവും നിങ്ങൾ നശിപ്പിക്കരുത്. അദ്ദേഹത്തെ എതിർക്കുന്നവരോട് ഞങ്ങൾക്ക് മൈത്രിയിൽ കഴിയാൻ സാധ്യമല്ല. ഞങ്ങൾ പലവരും വ്യക്തമാക്കിയതാണ്, വീണ്ടും ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നു. വനാന്തരങ്ങളിലെ വന്യമൃഗങ്ങളോടും കാട്ടിലെ സർപ്പങ്ങളോടും ഞങ്ങൾക്ക് മൈത്രിയിൽ കഴിയാമെങ്കിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയുന്നവരോട് ഞങ്ങൾക്ക് മൈത്രിഭാവത്തിൽ വർത്തിക്കാൻ സാധ്യമല്ല. നിയമത്തിന്റെ തണലിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പഞ്ചാബ് ഹൈക്കോർട്ടിന്റെ ഇപ്പോഴത്തെ നിയമത്തിന്റെ തണലിൽ അന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ ഒരു നിയമം പാസാക്കിയിരുന്നു. തിരുനബിയെ ആക്ഷേപിച്ചാലും അവർ ഓർത്തിരിക്കേണ്ടത് ഗവൺമെന്റിന്റെ നിയമത്തെക്കാളും ഉന്നതമായ ഒരു നിയമം കൂടിയുണ്ടെന്നാണ്. അത് ദൈവം നിർമ്മിച്ച നിയമമാണ്. ഗവൺമെന്റിന്റെ വിധി മുഖേന തങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാമെങ്കിലും ദൈവവിധിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദൈവവിധി സുനിശ്ചിതമാണ്, അത് മാറ്റിമറിക്കപ്പെടില്ല. ഞങ്ങൾ അതിരറ്റ് സ്നേഹിക്കുന്ന വ്യക്തിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ആർക്കും തന്നെ സ്നേഹവും മൈത്രിയും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. ഇതിനുശേഷം ഇന്ത്യയിൽ നിയമത്തിൽ മാറ്റം വരുത്തുകയുണ്ടായി. പ്രവാചകന്മാരെയും മതഗുരുക്കന്മാരെയും അവഹേളിക്കുന്നതും നിന്ദിക്കുന്നതും വിലക്കുകയുമുണ്ടായി. അഹമ്മദിയ ചരിത്രം നാം ഒന്ന് നോക്കുമ്പോൾ ഇന്നേക്ക് 25 വർഷം മുമ്പ് സൽമാൻ റുഷ്ദി തന്റെ നിർലജ്ജമായ ഗ്രന്ഥം ഇറക്കിയപ്പോൾ അദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മല്ലാ തആല അതിന് മറുപടി നൽകുകയുണ്ടായി. ഖുത്ബകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അത് പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷിൽ അതിന്റെ മറുപടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഉറുദുവിൽ ലഭ്യമാണ്. അതിന്റെ പേര് സൽമാൻ റുഷ്ദി ബൂത്തോക്ക സേവ എന്നാണ്. 2005 ഡെൻമാർക്കിൽ തിരുനബിയെക്കുറിച്ച് നിന്ദ്യമായ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോൾ ഡെൻമാർക്ക് മിഷനും ഞാനും ഖുത്ബകളിൽ അതിന് മറുപടി നൽകി. നിയമപരിധിയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ഇസ്ലാമിൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ഹോളണ്ടിലെ മെമ്പർ ഓഫ് പാർലമെന്റ് ഇസ്ലാമിനെതിരെ ശബ്ദിച്ചപ്പോഴും അതിന് മറുപടി നൽകുകയുണ്ടായി. നിയമപരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കേണ്ടത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സമ്പത്താണ്. നിയമലംഘനം നടത്തിക്കൊണ്ട് നാം എന്തു തന്നെ ചെയ്താലും അത് തിരുനബിയോടുള്ള ആത്മാർത്ഥ സ്നേഹ പ്രകടനമായിരിക്കുകയില്ല. ഈ സ്നേഹത്തെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ തിരുനബിയുടെ സന്ദേശമാണ്. മുസ്ലീങ്ങൾ ഈ സന്ദേശത്തിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ മനോഹര സന്ദേശത്തെ എത്തിക്കുന്നതിന് പരിശ്രമിക്കുകയാണെങ്കിൽ ഇന്നുള്ള ഈ ഒരവസ്ഥ വരുമായിരുന്നില്ല. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റുകയാണെങ്കിൽ ശത്രുവിന്റെ വായ സ്വയം അടഞ്ഞു പോകുമായിരുന്നു. ചില തത്പര കക്ഷികൾ നിയമത്തിന്റെ മറവിൽ മുസ്ലീങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ തന്നെ നിയമം അവരെ കുറ്റവാളികളായി വിധിച്ചുകൊണ്ട് അവരുടെ ഈ ലക്ഷ്യം തകർത്തുകയുമായിരുന്നു. എന്നാൽ ഈ പ്രവർത്തനം അഖിലവും തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് മുസ്ലീങ്ങൾ പ്രവാചകന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിലനാട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ തഖ്വ എവിടെയാണ് എന്ന് അന്വേഷിക്കുക. അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിൽ റസൂൽ തിരുമേനിയോടുള്ള സ്നേഹപ്രകടനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നിറഞ്ഞുകിടക്കുന്നു. ഒരു ഖുത്ബയിൽ എന്നല്ല, കുറച്ച് ഖുത്ബകളിൽ പോലും അത് വിവരിച്ചാൽ അത് മതിയാകുന്നതല്ല. നാം ഇസ്ലാമിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വത്തെയും എല്ലാതരം ആക്ഷേപങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും മുക്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഏതെങ്കിലും ഭൌതിക നിയമം പാസാക്കിക്കൊണ്ട് കാര്യമായില്ല. ലോകരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്ക് കീഴിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ലോകത്തുള്ള കുഴപ്പം ഇല്ലാതായി തീരുന്നത് തിരുദൂതരുടെ സ്വച്ഛമായ അധ്യാപനങ്ങളെ നമ്മിൽ നടപ്പിൽ വരുത്തുമ്പോഴാണ്. ലോകരെ തിരുദൂതരുടെ പതാകക്ക് കീഴിൽ കൊണ്ടുവരുമ്പോഴാണ്. എന്നാൽ നിയമമുണ്ടാക്കി നമ്മുടെ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ അതിനെ മറയാക്കുകയാണെങ്കിൽ നാമും പ്രവാചക നിന്ന് ചെയ്യുന്നവരിൽ ഉൾപ്പെടുന്നതാണ്. വർത്തമാൻ എന്ന മാസികയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് സാനി ഇതിനെതിരിൽ പ്രതിഷേധിക്കാൻ മുസ്ലീങ്ങളോട് പറയുകയുണ്ടായി. മുസ്ലീങ്ങൾ എല്ലാവരും ശക്തമായി അതിനെ പ്രതിഷേധിച്ചു. അതിന്റെ പേരിൽ കോടതിയിൽ കേസും നടന്നു. അവസാനം കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു. അയാൾക്കെതിരിൽ വിധി വന്നപ്പോൾ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ആ പ്രസ്താവന തികച്ചും സത്യമാണ്. അദ്ദേഹം പറയുന്നു, എന്റെ യജമാനൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അഭിമാനത്തിന് ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിച്ചതുകൊണ്ടോ ഏതെങ്കിലും വ്യക്തിയെ വധിച്ചതുകൊണ്ടോ പകരമാകുന്നതല്ല. എന്റെ യജമാനൻ ലോകത്ത് ജീവൻ നൽകാനാണ് വന്നത്, അവരുടെ ജീവൻ എടുക്കാനല്ല. ഇന്നും ഓരോ മുസ്ലിമും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഭൌതിക നിയമം ഭൌതിക കുഴപ്പങ്ങൾക്കുള്ള ചികിത്സയാണ്. അത് ഹൃദയത്തെ ചികിത്സിക്കാറില്ല. ഇത് ഫിത്രയാണോ അല്ലയോ എന്ന് പോലും ഇന്ന് ചർച്ചാ വിഷയമാണ്. ഫിത്രയാണെങ്കിൽ തന്നെ നിയമത്തിന് അതിന്റെ ബാഹ്യമായ നിലയിൽ മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ജനഹൃദയങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം നിറയുമ്പോഴാണ് ഒരു മുസ്ലിമിന് യഥാർത്ഥ സന്തോഷം ഉണ്ടായിരിക്കേണ്ടത്. ഇന്ന് അഹമ്മദികളുടെ കർത്തവ്യം ഇതാണെന്നതിൽ സംശയമില്ല. ഇതിനായി നാം കഴിയും വിധം ശ്രമിക്കേണ്ടതാണ്. മറ്റു മുസ്ലിങ്ങളും തീവ്രവാദം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തുകൊടുക്കലിന്റെയും സ്നേഹത്തിന്റെയും പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഇത് തന്നെയായിരിക്കും ഇസ്ലാമിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. ഇസ്ലാമിന്റെ രണ്ട് നിഷ്ഠൂര വൈരികൾ മക്ക വിജയ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മക്ക വിജയത്തിന്റെ പ്രൌഢിയും പ്രതാപവും കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ ഉമ്മഹാനി ഈ ഉമ്മഹാനിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളായിരുന്നു ഇവർ. ഈ ഉമ്മഹാനി എന്ന സ്ത്രീയുടെ വീട്ടിൽ അവർ അഭയം തേടി. ഉമ്മഹാനി അഭയം നൽകിയപ്പോൾ ഉമ്മഹാനി തിരുനബി സല്ലല്ലാഹു അലൈഹി സമക്ഷം ഹാജരായിക്കൊണ്ട് പറഞ്ഞു, ഞാൻ രണ്ടുപേർക്ക് അഭയം നൽകിയിരിക്കുന്നു, എന്നാൽ എന്റെ സഹോദരൻ അലി പറയുന്നത് ഞാൻ അവരെ വധിക്കുമെന്നാണ്. കാരണം അവർ യുദ്ധ കുറ്റവാളികളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി തിരുവിനി പറഞ്ഞു, ഉമ്മഹാനി, ആർക്കാണോ നിങ്ങൾ അഭയം നൽകിയത് അവർക്ക് നാമം അഭയം നൽകിയിരിക്കുന്നു, അവരെ ഒന്നും ചെയ്യുന്നതല്ല. ഈ അഭയത്തിന് ശേഷം ഈ ശത്രുക്കളുടെ മനസ്സിൽ വന്ന ചിന്ത, ഇത്രമാത്രം കാരുണ്യം പ്രകടിപ്പിച്ച പ്രവാചകനെ നമുക്കെങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഒരവസരത്തിൽ അതിൽപ്പെട്ട ഒരാൾ ഹാരിസ് ബിൻ ഹിഷാം മസ്ജിദിനടുത്ത് വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ, കാരുണ്യത്തിന്റെ ആ പ്രവാചകൻ വാത്സല്യത്തോടെ അദ്ദേഹത്തോട് സംസാരിക്കുകയാണുണ്ടായത്. ഈ ഹാരിസ് പിന്നീട് യർമൂക്ക് യുദ്ധത്തിൽ ഇസ്ലാമിന്റെ പ്രതിരോധ നിരയിൽ പോരാടി ഷഹീദാവുകയുണ്ടായി. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ അഭയത്തിന് പോലും ഇത്രമാത്രം പ്രാധാന്യമാണ് തിരുദൂതർ നൽകിയത്. ഇത് കാരണം അവർ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ വരികയുണ്ടായി. ഈ മാതൃകയാണ് ഇന്നും നമുക്കാവശ്യം. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമാണുള്ളത്. അതല്ലാതെ ഭൌതിക നിയമമുണ്ടാക്കി അതിന്റെ മറവിൽ തെറ്റായ നടപടികൾ എടുക്കുകയല്ല. അല്ലാഹു നമുക്കും മറ്റു മുസ്ലിങ്ങൾക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.